രക്ഷകൃപയാൽ മാത്രമാകുന്നു എന്നും കർത്താവായി യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണത് പ്രാപിക്കുന്നതെന്നും പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രവണത ദൈവമക്കളെ ആകെ തെറ്റിക്കുന്നു.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
സ്വതന്ത്രമായി മുൻപോട്ടു പോകുവാൻ വെമ്പൽ കൊള്ളുന്ന അനേകരും സ്വാതന്ത്ര്യമില്ലാത്തതിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി തമ്മിൽ തല്ലുന്നു. മക്കൾ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നു, ഭാര്യ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു, തൊഴിലാളികൾ മുതലാളിയെ കുറ്റപ്പെടുത്തുന്നു, മുതലാളി ഭരണകർത്താക്കളെ കുറ്റപ്പെടുത്തുന്നു. ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണോ? ഒരു കെട്ടുമില്ലാതെ കയറൂരി വിട്ടിരിക്കുന്നവർ പോലും സ്വാതന്ത്ര്യമില്ല എന്ന് പരാതിപ്പെടുന്നെങ്കിൽ ഇത് പരാതിപ്പെടുന്നവന്റെ കുഴപ്പമാണോ, സമൂഹത്തിന്റെ പ്രശ്നമാണോ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, താങ്കൾ വാസ്തവത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ? അതില്ല എങ്കിൽ താങ്കൾ ഇവിടെ തന്നെ നരകത്തിന്റെ അനുഭവത്തിലായിരിക്കുമില്ലേ? സ്വാതന്ത്ര്യം വാസ്തവത്തിൽ അനുഭവമാക്കണമെങ്കിൽ ആദ്യം സ്വാതന്ത്ര്യം എന്താകുന്നു എന്ന് മനസ്സിലാക്കണം. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് അതിനുള്ള ഒരു ശ്രമം നടത്തിക്കളയാം. എന്താ സ്വാതന്ത്ര്യം എന്താകുന്നു എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു ശ്രമം, അത് ഇന്നു മുതൽ നാം പഠിക്കുവാൻ പോകുന്ന ഗലാത്യ ലേഖനത്തിലാകുന്നു ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാകുന്നു ഗലാത്യ ലേഖനം എന്ന് ഞാൻ പറഞ്ഞാൽ, ഞാൻ എല്ലാ പുസ്തകത്തെക്കുറിച്ചും അങ്ങനെ പറയുന്നുണ്ടാകുമെന്നായിരിക്കും താങ്കളുടെ പരാതി. ഏതായാലും പഠിക്കുമ്പോൾ അറിയാമല്ലോ. ഇന്ന് ഈ ലേഖനത്തിന്റെ മുഖവുരയായി ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാകുന്നു. അതിനു മുൻപ് ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ, ഈ ലേഖനം ഒറ്റയിരുപ്പിൽ എത്ര പ്രാവശ്യം വായിക്കാമോ അത്രയും പ്രാവശ്യം വായിച്ചിട്ട് വേണം നാളത്തെ ക്ലാസ്സിൽ സംബന്ധിക്കേണ്ടത്. കുറഞ്ഞത് 10 പ്രാവശ്യമെങ്കിലും വായിക്കാമായിരിക്കുമല്ലോ. ശ്രമിക്കുക, അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. വായിക്കുമ്പോൾ മനസ്സിരുത്തി വേണം വായിക്കേണ്ടത്. നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കേൾക്കുവാൻ കഴിയുന്നത്ര ശബ്ദത്തിൽ വായിക്കാമെങ്കിൽ ഏകാഗ്രത കൂടുതലുണ്ടായിരിക്കും. വായിക്കുകയാണെന്ന് പറഞ്ഞ് വിളിച്ചു കൂവരുത് കേട്ടോ, വായിക്കുക. ഗലാത്യ ലേഖന പഠനം താങ്കളെ തീർച്ചയായും കൂടുതൽ ശക്തീകരിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ ഈ പഠനം നമുക്ക് ഇന്ന് ആരംഭിക്കാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഴുതിയ ഈ ലേഖനം എവിടെ വെച്ച് എഴുതിയെന്നും എപ്പോൾ എഴുതിയെന്നും ഉള്ളതിന് പല അഭിപ്രായങ്ങൾ പറഞ്ഞു കേൾക്കാറുണ്ട്. തന്റെ മൂന്നാമത്തെ പ്രേഷിത യാത്രയിൽ എഫസോസിലായിരുന്ന 2 വർഷത്തിനിടയിൽ അവിടെ ഇരുന്ന് എഴുതിയതാണ്. അങ്ങനെ വരുമ്പോൾ ഈ ലേഖനം ഏതാണ്ട് AD 57 എഴുതിയതായിരിക്കാനാണ് വഴി. റോമാലേഖനം എഴുതിയതിന് തൊട്ടുമുമ്പ് കൊരിന്തിൽ നിന്നും എഴുതിയതാണ് ഈ ലേഖനം എന്ന് അവകാശപ്പെടുന്നവരെയും തള്ളിക്കളയുവാൻ സാധിക്കാത്തതുപോലെ അവർക്ക് അടിസ്ഥാനമുണ്ട്. 2 പ്രേഷിത യാത്രാ സമയത്ത് AD 53 ഏപ്രിൽ മാസത്തിലായിരിക്കും കൊരിന്തിൽ വെച്ച് ഈ ലേഖനം എഴുതപ്പെട്ടത് എന്ന് ചിന്തിക്കുകയും അവകാശപ്പെടുകയും ചെയ്യുന്നതായിട്ടുള്ള അനേകരുമുണ്ട്. ആ സമയത്താണല്ലോ പൌലോസ് ഗലാത്യ പ്രദേശങ്ങളിൽ നിന്നും വന്നത്. അവിടെ ചെന്നപ്പോൾ പൌലോസിന് മനസ്സിലായി യഹൂദ മതാനുസാരികളായ ആളുകൾ അവനെ അനുഗമിച്ചിരുന്നു എന്നും ഗലാത്യ സഭകൾ അവരെ ശ്രദ്ധിച്ച് ശരിയായ വഴി വിട്ടുപോയി എന്നും അവരുടെ ദൂതനെ എതിർക്കുവാനും സുവിശേഷം വ്യക്തമായി പറഞ്ഞുകൊടുക്കുവാനുമാണ് ഈ ഗലാത്യ ലേഖനം എഴുതിയതെന്ന് ശക്തമായ വാദമുണ്ട്. പൌലോസ് എഴുതിയിട്ടുള്ള ലേഖനങ്ങളിൽ നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ ആദ്യത്തേതാണ് ഗലാത്യ ലേഖനം എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അനേകം വേദപണ്ഡിതന്മാരുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ലേഖനം യെരുശലേം കൌൺസിലിന് തൊട്ടുമുമ്പ്, അതെ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 15 നാം കാണുന്ന കൌൺസിലിന് തൊട്ടുമുമ്പായിരിക്കും എഴുതിയത്, അതായത് AD 48. അങ്ങനെ വരുമ്പോൾ എഴുതിയ സ്ഥലം അന്ത്യോക്യായിരിക്കുവാനാണ് സാധ്യത. ഏതായാലും എഴുതിയ തീയതിയും സ്ഥലവും തീർച്ചപ്പെടുത്തി പറയുവാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് ഇന്ന് ഉള്ളത്. പൌലോസ് തന്റെ 3 പ്രേഷിത യാത്രകളിലും ഗലാത്യ പ്രദേശങ്ങളിലെ സഭകൾ സന്ദർശിക്കുകയുണ്ടായി. ആ സഭകളിലേക്ക് വേറെ ഏതെങ്കിലും സമയത്ത് പോയ രേഖ ഈ ലേഖനത്തിലെങ്ങുമില്ല. ഈ സഭകളോടുള്ള പൗലോസിന്റെ അവസാനത്തെ വാക്കുകളാകാം ഈ ലേഖനമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്റെ മൂന്നാമത്തെ യാത്രയ്ക്ക് ശേഷമാണ് അവനിതെഴുതിയത് എന്ന ധ്വനിയുണ്ടാകും. ഗലാത്തി ലേഖന പഠനത്തിന് ഇത് ആർക്കുവേണ്ടി എഴുതിയോ ആ ആളുകളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാകുന്നു. മറ്റ് ലേഖനങ്ങളെ സംബന്ധിച്ച് അത് അങ്ങനെ വേണമെന്ന് ഇപ്പോഴും നിർബന്ധമില്ല. ഗലാത്യ പ്രദേശങ്ങളിൽ തന്നെ വളരെ വിസ്തൃതമായൊരു ഭാഗം, അതെ, വടക്കേ ഭാഗത്തുള്ളവർക്കാണോ തെക്കേ ഗലാത്യയിലുള്ളവർക്കാണോ ഈ ലേഖനം എഴുതിയത് എന്ന് വളരെയേറെ വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. പൌലോസ് തന്റെ ആദ്യത്തെ യാത്രയിൽ സ്ഥാപിച്ചതായ സഭകൾക്കായിരിക്കും ഇതെഴുതിയത് എന്നുള്ളതാണല്ലോ കൂടുതൽ വിശ്വസനീയം. എന്നാൽ ഈ ലേഖനം മറ്റെല്ലാ സ്ഥലങ്ങളിലും വായിച്ചിരുന്നു എന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഗലാത്യ പ്രദേശങ്ങളിൽ മൊത്തമുള്ള സഭകൾക്കാണ് പൌലോസ് ഈ ലേഖനം എഴുതിയത് എന്നത്രേ. ഈ പ്രദേശം വിശാലവും വളരെ പ്രധാനപ്പെട്ടതുമായിരുന്നു. വളരെയേറെ സഭകൾ ഈ സ്ഥലങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നു. ഈ ലേഖനം കൂടുതൽ മനസ്സിലാക്കുവാൻ ഗലാത്യ പ്രദേശങ്ങളെക്കുറിച്ചൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം. മിക്കവാറും ബൈബിളിൽ ആ ഒടുവിലത്തെ പേജുകളിൽ കൊടുത്തിട്ടുള്ള ഭൂപടങ്ങളിൽ അപ്പോസ്തലനായ പൌലോസ് യാത്ര ചെയ്ത ദേശങ്ങൾ എന്നൊരു പടമുണ്ട്. അത് ഒന്നെടുത്താൽ ഗലാത്യ കണ്ടുപിടിക്കാം. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സഭയ്ക്കായി എഴുതിയതല്ല, ആ പ്രദേശങ്ങളിലെ മൊത്തം സഭകൾക്കെഴുതിയതാണ്. നാം ആ പടത്തിലൊന്ന് നോക്കിക്കേ. ദെർബ, ലുസ്ര, ഇക്കോന്യ, അന്ത്യോക്യ, അങ്ങനെ പൌലോസ് സന്ദർശിച്ച സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പറഞ്ഞിടത്തെല്ലാം സഭകൾ ഉണ്ടായിരുന്നതാനും. അതുമാത്രമല്ല, വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യാം. അപ്പോസ്തലനായ പൌലോസ് യാത്ര ചെയ്ത പ്രദേശങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നും വായിക്കുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13 അധ്യായം മുതലുള്ള ഭാഗത്ത് നമുക്കത് കാണാവുന്നതാണ്. ആ ഭാഗം വായിക്കുമ്പോൾ ഒരു കടലാസിൽ ഓരോ സ്ഥലങ്ങൾ ക്രമത്തിനെഴുതുക. എഴുതുമ്പോൾ തന്നെ ആ സ്ഥലങ്ങൾ പടത്തിൽ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ പഠനം വേഗത്തിലാകും, പെട്ടെന്ന് മനസ്സിലാകും. ഗലാത്യർ എന്നുള്ള ഈ പേര് ഒരു പ്രത്യേക വർഗത്തെ കാണിക്കുന്നതിനോ ആ പ്രത്യേക ഭൂപ്രദേശത്തെ കാണിക്കുന്നതിനോ ഉപയോഗിക്കാവുന്നതാണ്. ഭൂപ്രദേശമാകുന്നുവെങ്കിൽ ആ കാലത്തെ റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അത്. വർഗമായിരുന്നാലും ഭൂപ്രദേശമായിരുന്നാലും ആ സ്ഥലത്തെ ആളുകളെ ഒരേ രക്തത്താൽ അറിയപ്പെട്ടിരുന്നു. ജനങ്ങൾ എല്ലാവിധത്തിലും ഉള്ളവർ അവിടെയുണ്ടായിരുന്നു. ഗോൾ സ്വർഗ്ഗക്കാരുടെ പേരുമായി ചേർത്താണ് ഈ പ്രദേശത്തിന് ഗലാത്യ എന്ന പേർ വന്നിരിക്കുന്നത്. പൊതുവെ കെൽറ്റിക് വർഗം എന്നറിയപ്പെടുന്നവരുടെ ഒരു ഭാഗമത്രേ ഇത്. ഫ്രാൻസിൽ കുടിയേറിപ്പാർത്തത് ഈ വർഗ്ഗക്കാരാണ്. BC 4 ഈ പറഞ്ഞ വർഗം റോമാ സാമ്രാജ്യം പിടിച്ചെടുക്കുകയും റോമിനെ കൊള്ളയടിക്കുകയും ചെയ്തു. BC 280 അവർ ഗ്രീസ് കടന്ന് ദൽഫി പിടിച്ചെടുത്തു. അവർ യുദ്ധതൽപരരായ ആളുകളും എപ്പോഴും അതിനുവേണ്ടി മുന്നേറിയവരുമായിരുന്നു. BC 189 ഈ കെൽറ്റിക് വർഗം റോമൻ സാമ്രാജ്യത്തിന് കീഴ്പ്പെടുകയും ഒരു പ്രവിശ്യയായി രൂപം കൊള്ളുകയും ചെയ്തു. അവരുടെ അതിരുകൾ വ്യത്യസ്തമായിരുന്നു. അനേക വർഷങ്ങളിലേക്ക് അവർ അവരുടെ സംസ്കാരവും സ്വന്തം ഭാഷയും നിലനിർത്തിപ്പോന്നു. അവർ വാസ്തവത്തിൽ പൌരസ്ത്യർ തന്നെയായിരുന്നു. പൌലോസ് തന്റെ ആദ്യത്തെ യാത്രയിൽ സ്ഥാപിച്ച സഭകൾ ഒരു സമയത്ത് ഗലാത്യ പ്രദേശങ്ങളിലും ഉൾപ്പെടുന്നു. പൌലോസ് സ്വാഭാവികമായി ഈ സഭകൾക്ക് നൽകുന്ന പേര് ഇതാകുമല്ലോ. ഈ പറഞ്ഞ കെൽറ്റിക് വർഗ്ഗക്കാർ മിക്കവാറും വന്യവും ക്രൂരവുമായ സ്വഭാവക്കാരാണ്. അവരെക്കുറിച്ച് കൈസർ പറഞ്ഞത് ഗോൾസിന്റെ കുഴപ്പമെന്തെന്നാൽ അവർ തങ്ങളുടെ തീരുമാനങ്ങളിൽ മനസ്സുറപ്പില്ലാത്തവരും അഥവാ ചഞ്ചലരും മാറ്റത്തെ ഇഷ്ടപ്പെടുന്നവരും വിശ്വസിക്കുവാൻ കൊള്ളാത്തവരും എന്നത്രേ. ഇത് നമ്മുടെ വർഗത്തെ സംബന്ധിച്ചും ശരിയാണല്ലേ? ഞാൻ പറയുന്നില്ല നിങ്ങൾക്കങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞു. നാം നമ്മുടെ തീരുമാനങ്ങളിൽ ഉറപ്പില്ലാത്തവരാണ്. എന്നും എന്തെങ്കിലും മാറ്റം വേണമെന്നാകുന്നു നമ്മുടെ താൽപര്യം. പുതിയ വീട്, പുതിയ കാറ്, പുതിയ വസ്ത്രങ്ങൾ, അടുത്തയാഴ്ചത്തെ വാരിക ഈ ആഴ്ച തന്നെ വേണം, പിന്നെ പിന്നെ എല്ലാം പുതിയത് തന്നെ വേണം. ഒന്നുകൊണ്ടും തൃപ്തിയില്ലാത്ത ഒരു കൂട്ടം ജനം. ഭൌതിക സുഖലോലുപത മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഓട്ടം, ഈ തൃഷ്ണ വർദ്ധിപ്പിക്കുവാൻ ഇന്നത്തെ പരസ്യങ്ങളും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് ഗലാത്യർ ഒരു ദിവസം പൌലോസിനെ ദേവനാക്കുവാൻ ചിന്തിച്ചു എന്നാണ്. എന്നാൽ അടുത്ത ദിവസം അവർ അവനെ കല്ലെറിഞ്ഞു. ദേവനെ കല്ലെറിഞ്ഞെന്ന് നാം ഇന്ന് ചെയ്യുന്നതോ? രാജ്യം ഭരിക്കുവാൻ നാം ഒരുവനെ തെരഞ്ഞെടുക്കുന്നു, എന്നിട്ട് അദ്ദേഹത്തെ എങ്ങനെങ്കിലും കൊല്ലുന്നു. നമ്മുടെ ഭരണ സംവിധാനങ്ങളൊക്കെ ഇത്രയെങ്കിലും നിലനിന്നത് രസകരം തന്നെയാണല്ലേ? ഗലാത്യ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഏതാണ്ട് നമ്മെപ്പോലുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിന് നമ്മോട് പറയുവാൻ ഒരു പ്രത്യേക ദൂതുണ്ട്. കാരണം പല വിധത്തിലും നമ്മെപ്പോലെയുള്ള ഒരു കൂട്ടം മനുഷ്യർക്ക് എഴുതിയതാണിത്. നമ്മുടെ ഇന്നത്തെ ചിന്താഗതി പോലെ ഒന്നാണ് അവർക്കുമുണ്ടായിരുന്നത്. കണക്കില്ലാത്തതുപോലെ ദുരുപദേശങ്ങൾക്കും പ്രത്യേക ശാസ്ത്രങ്ങൾക്കും അടിമപ്പെട്ടിരുന്ന ഒരു വർഗം. ഏത് ദുരുപദേശം വഴിയെ വന്നാലും രണ്ട് കൈയും നീട്ടി നിറപറയും നിലവിളക്കും വെച്ച് സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കുന്ന ഒരു കൂട്ടം. സത്യത്തിനും സുവിശേഷത്തിനും ഘടകവിരുദ്ധമായി പറഞ്ഞുകൊണ്ടുവരുന്നവനും സ്ഥാനം കൊടുക്കും. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവനെയും ബൈബിളിനെ കെട്ടുകഥയായി വിശേഷിപ്പിക്കുന്നവനെയും ദൈവമില്ലെന്നും സാത്താനില്ലെന്നും ഒക്കെ പഠിപ്പിച്ചു വരുന്നവനെയും ഒക്കെ സൽക്കരിക്കുന്ന പ്രകൃതം. രക്ഷകൃപയാൽ മാത്രമാകുന്നു എന്നും കർത്താവായി യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണത് പ്രാപിക്കുന്നതെന്നും പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രവണത ദൈവമക്കളെ ആകത്തെറ്റിക്കുന്നു. ഗലാത്യ ലേഖനത്തിൽ നമുക്ക് ലഭിക്കുന്ന ദൂത് വളരെ ശക്തവും നിശിതവും ഭാവനവും ആകുന്നു. ഒന്നാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, 3 അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, ഇതൊക്കെ അതിന് തെളിവാണ്. കൊരിന്ത്യ ലേഖനങ്ങളിൽ കാണുന്നതുപോലെ ഇതിൽ പെരുമാറ്റങ്ങളെ തിരുത്തി പറയുകയല്ല, എന്നാൽ തന്നെ ഇത് തിരുത്തുവാൻ സഹായിക്കുന്നതാണ്. അവരുടെ വിശ്വാസത്തിന്റെ അടിത്തറ ആക്രമിക്കപ്പെട്ടിരുന്നതിനാൽ ഗലാത്തിയിലെ വിശ്വാസികൾ വലിയ അപകടസന്ധിയിൽ ആയിരുന്നു. എല്ലാം ഭീഷണിയിലായിരുന്ന അവസ്ഥ. അതുകൊണ്ട് ഈ ലേഖനത്തിൽ പ്രശംസയുടെയോ സ്തുതിയുടെയോ നന്ദിയുടെയോ വാക്കുകളൊന്നുമില്ല. പ്രാർത്ഥനാ അപേക്ഷകളൊന്നുമില്ല. ക്രിസ്തുവിൽ അവരുടെ നിലപാടിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുമില്ല. ആരുടെയും പേര് അവനോടുകൂടെ സൂചിപ്പിച്ചിട്ടില്ല. പൌലോസിന്റെ മറ്റ് ലേഖനങ്ങളുമായി ഇതിനെ സാമ്യപ്പെടുത്തിയാൽ ഇത് എല്ലാം കൊണ്ടും വ്യത്യസ്തമാകുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഈ ലേഖനത്തിൽ പൌലോസ് തന്റെ ഹൃദയം തുറന്നു കാണിച്ചിരിക്കുന്നു. ആഴമായ വികാരപ്രകടനവും ശക്തമായ മനോഭാവവും ഇതിനകത്തെടുത്തു കാണിച്ചിരിക്കുന്നു. ഇത് അവന്റെ പോരാട്ട ലേഖനമാണ്. അവൻ അവന്റെ യുദ്ധത്തിലാണ്. നിയമസിദ്ധാന്തത്തെ സഹിക്കുവാൻ അവന് ഒരു ചിന്തയുമില്ല. ആരോ ഒരാൾ ഇപ്രകാരം പറയുകയുണ്ടായി, റോമാലേഖനം പൌലോസിന്റെ തലയിൽ നിന്നും വന്നപ്പോൾ ഗലാത്യ ലേഖനം പൌലോസിന്റെ ഹൃദയത്തിൽ നിന്നുമാണ് വന്നതെന്ന്. റോമാലേഖനത്തിൽ ക്രമീകൃതമായി പറഞ്ഞിരിക്കുന്നത് ഗലാത്യ ലേഖനത്തിൽ വിവാദമായി അവതരിപ്പിച്ചിരിക്കുന്നു എന്നൊരു വേദപണ്ഡിതൻ പറഞ്ഞു. ഏതു വിധത്തിലുമുള്ള നിയമ സിദ്ധാന്തത്തിൽ നിന്നും അല്ലെങ്കിൽ നിയമബാധത്തിൽ നിന്നുമുള്ള വിമോചിപ്പിക്കലിന്റെ പ്രഖ്യാപനമാണ് ഈ ലേഖനം. നിയമവാദികൾ ഗലാത്യ ലേഖനത്തിൽ അധികം സമയം ചെലവഴിക്കില്ല എന്നുള്ളത് വളരെ രസകരമായ കാര്യമാണ്. ഗലാത്യ ലേഖനത്തിൽ അവിടുന്നും ഇവിടുന്നും പശ്ചാത്തലത്തിൽ നിന്നും അടർത്തിയെടുത്ത പ്രസംഗങ്ങളാകുന്നു സാധാരണ കേട്ടുവരാറുള്ളത്. അതിന്റെ കാരണം ഇപ്പോൾ മനസ്സിലായോ? ഗലാത്യ ലേഖനം നിയമവാദികൾക്കൊരു ശാസനയാണ്. മാർട്ടിൻ ലൂതർ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന ലേഖനമായിരുന്നു ഇത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇതാണ് എന്റെ ലേഖനം, ഞാൻ ഇതുമായി വിവാഹം കഴിഞ്ഞിരിക്കുന്നു എന്ന്. നവീകരണത്തിന്റെ നെറുകയിൽ കാണപ്പെട്ടത് ഈ ലേഖനമാണ്. ആദിമസഭയുടെ മൌലികാവകാശ പ്രമാണരേഖ എന്നാണ് ഈ ലേഖനത്തെ അറിയപ്പെടുന്നത്. ഇത് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ വിജ്ഞാപന പത്രമാകുന്നു. ആരാലും പിടിച്ചടക്കാൻ സാധ്യമല്ലാത്ത അന്തർനഗരം, അതെ, സുവിശേഷത്തിന്റെ ഹൃദയത്തിന് നേരെ വരുന്ന ഏതൊരാക്രമണത്തെയും തടഞ്ഞു നിർത്തുന്ന യഥാർത്ഥമായ ജിബ്രാൾട്ടർ. അതിന്റെ തിരുനെറ്റിയിൽ അനശ്വരമായ വിജയം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇംഗ്ലണ്ടിൽ രക്തച്ചൊരിച്ചിലും വിപ്ലവവും വരാതെ ആയിരങ്ങളെ ക്രിസ്തുവിലൂടെയുള്ള രക്ഷയിലേക്ക് നയിച്ചത് ജോൺ വെസ്ലിയുടെ ഗലാത്യ ലേഖനത്തിൽ നിന്നുമുള്ള പ്രസംഗങ്ങൾ മുഖാന്തരമുണ്ടായ ഉണർവിനാലാണ്. ഈ ഉണർവ് സമൂഹത്തിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാക്കി. വെസ്ലിയുടെ പ്രവർത്തനത്താൽ രക്ഷിക്കപ്പെട്ട ബിൽബർഫോഴ്സ് മുഖാന്തരം കുട്ടികളെക്കൊണ്ട് പണിയെടുപ്പിക്കുന്നത് നിയമം മൂലം തടയുകയും ഒരു വലിയ വ്യവസായ വിപ്ലവത്തിലൂടെ തൊഴിലാളികൾക്ക് വലിയ പ്രയോജനം ഉണ്ടാകുകയും ചെയ്തു. നമുക്കും ഇന്ന് ആവശ്യം ഇതത്രേ. കൊടിപിടിച്ച് കടയടപ്പിച്ച് കടക്കാരനും കൊടിക്കാരനും പട്ടിണി കിടക്കുന്നതിനേക്കാൾ എത്ര നല്ലതാണ് സഹകരിച്ച് പ്രവർത്തിച്ച് നമുക്കും നാടിനും നന്മ വരുത്തുന്നത്. ഇത് യഥാർത്ഥ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അറിവിനാൽ മാത്രമേ സാധിക്കൂ. അതാണ് ഗലാത്തിലേഖനത്തിൽ വിവരിക്കുന്നത്. കഴിഞ്ഞ 19 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ആത്മീയ ഉണർവുകളുടെയും ചലനങ്ങളുടെയും പശ്ചാത്തലവും നട്ടെല്ലും ഈ ലേഖനമാകുന്നു എന്നത്രേ ഞാൻ മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതും. കൊരിന്തി ലേഖനത്തിലെ വിവാദങ്ങളാണ് അനേകർക്കും താൽപര്യം. ആഴമായ ശസ്ത്രക്രിയ നടത്തുവാൻ കഴിവുള്ള ഗലാത്തി ലേഖനത്തെ നാം അതിന്റേതായ ഗൌരവത്തോടെ പഠിക്കുന്നു എങ്കിൽ ഇത് നമ്മെ ഉണർവിലേക്ക് നയിക്കും. ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യവും അതുതന്നെയാണ്. ഇത് നമ്മുടെ ജീവിതങ്ങളെ അടിമുടി മാറ്റും. താങ്കൾ ഈ നാടിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ ഭാരതത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഈ ലേഖനം പഠിക്കുന്ന ഈ ദിവസങ്ങളിൽ കർത്താവെ എന്നെ ഉണർത്തണമേ, എന്റെ ദേശത്തെ ഉണർത്തണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമോ? ഈ ദിവസങ്ങളിൽ മാത്രം പോരാ, എന്നും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണത്. നാളുകളായി എന്റെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ വാഞ്ച അതത്രേ. നമ്മുടെ ദേശം ഉണർത്തപ്പെടുന്ന, ആത്മീയമായി ഉണർത്തപ്പെടുന്ന ആ സുദിനത്തിനായി ഞാൻ കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന ഉപദേശത്തിന്റെ തിരുവചനത്തിലെയോ അതിന് വെളിയിലെയോ ഏറ്റവും ശക്തമായ പ്രഖ്യാപനവും പ്രതിരോധവും അത്രേ ഗലാത്തി ലേഖനം. ഒരു പാപി കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, രക്ഷിക്കപ്പെട്ട പാപി ജീവിക്കുന്നതും കൃപയാലാകുന്നു. ജീവനിലേക്കുള്ള വഴിയും ജീവിത മാർഗവും കൃപയാകുന്നു. കൃപ, അതെ, ദൈവകൃപയാൽ മാത്രമാണ് നാം ദൈവമക്കളാകുന്നത്, ദൈവമക്കളായി ജീവിക്കുന്നത്, ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ പോകുന്നത്. ഈ ദിനങ്ങളിൽ ദൈവകൃപ കൂടുതലായി അനുഭവിക്കുവാൻ നാം ഇത് പഠിക്കുമ്പോൾ ദൈവം നമ്മെ സഹായിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. 1 പത്ത് വാക്യങ്ങൾ, ആദ്യത്തെ 10 വാക്യങ്ങൾ മുഖവുരയാണ്. 11 മുതൽ 2 14 വാക്യം വരെ പൌലോസിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തലന്റെ അധികാരവും സുവിശേഷത്തിന്റെ മഹത്വം, അതെ, അങ്ങനെ പല കാര്യങ്ങൾ. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, പൌലോസിന്റെ വ്യക്തിപരമായ പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന ഈ ഭാഗത്തെ പോലെ നീണ്ട ഭാഗം ലേഖനങ്ങളിൽ മറ്റെങ്ങുമില്ല. ഈ ഭാഗം രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ പൌലോസിന്റെ പല അനുഭവങ്ങളും നമുക്ക് അജ്ഞാതമായിരുന്നേനെ. 2:15-4:31 ഉപദേശപരമായ ഭാഗമാണ്. വിശ്വാസത്താലുള്ള നീതീകരണമാണ് ഇവിടുത്തെ പ്രധാന വിഷയം. 5:1-6:10 വരെ പ്രവൃത്തിപരമാകുന്നു, ആത്മാവിൽ ഉള്ള വിശുദ്ധീകരണം. 6:11-18 ഉപസംഹാരമാകുന്നു. ഇനി നമുക്ക് ഓരോ വാക്യങ്ങൾ വായിച്ച് അതൊന്ന് പഠിക്കുവാൻ ശ്രദ്ധിക്കാം. ഗലാത്തിയർക്കെഴുതിയ ലേഖനം എല്ലാ തരത്തിലുമുള്ള നിയമവാദങ്ങൾക്കും എതിരായി ദൈവത്തിന്റെ തർക്കവിവാദമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. യഹൂദമതത്തിലെ ചട്ടങ്ങളും ആചാരങ്ങളും മറ്റും പൂർണമായും ചെയ്ത് ദൈവത്തിലേക്കുള്ള പ്രവേശനം ഘോഷിക്കുന്നതിന് എതിരാണിത്. ഇതിൽ മോശയുടെ ന്യായപ്രമാണം ഒരിക്കലും നിരാകരിക്കപ്പെടുകയോ നിന്ദിക്കപ്പെടുകയോ അപമാനിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. മറിച്ച് അതിന്റെ ശ്രേഷ്ഠതയും പൂർണതയും അവകാശങ്ങളും ഉദ്ദേശങ്ങളും സമാഹരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഈ ഗുണങ്ങൾ ഒരു വ്യക്തിക്ക് ദൈവത്തിങ്കിലേക്ക് വരുവാനുള്ള വഴി സാധ്യമാക്കി കൊടുക്കുന്നില്ല. എന്നാൽ വേറൊരു വഴി, ദൈവത്തിന്റെ മുമ്പാകെ നീതീകരിക്കപ്പെടുന്നതിനുള്ള ഒരു വഴി, മോശയുടെ ന്യായപ്രമാണത്തെ മറികടന്ന് പോകുന്നതായി കാണാം. ആ പുതിയ മാർഗം വിശ്വാസത്താലാണ്. വിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിശ്വാസത്താലുള്ള നീതീകരണമാണ് ഈ ലേഖനത്തിന്റെ സത്ത. പുതിയ നിയമത്തിൽ ഹബക്കുക്ക് തന്റെ പുസ്തകത്തിൽ 2:4 നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് ഉദ്ധരിച്ചിരിക്കുന്ന ഭാഗം 3 പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയതായി നാം കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ 3 പുസ്തകങ്ങളിൽ. റോമാലേഖനം 1:17 നീതിമാന് പ്രാധാന്യം നൽകുന്നു. എബ്രായലേഖനം 10:38 ജീവിക്കുമെന്നതിന് പ്രാധാന്യം നൽകുന്നു. ഗലാത്തിലേഖനം 3:11 വിശ്വാസത്തിന് പ്രാധാന്യം നൽകുന്നു. മോശയുടെ ന്യായപ്രമാണം കൂടാതെ ദൈവസന്നിധിയിൽ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വസ്തുതയിന്മേലാണ് റോമാലേഖനത്തിലുള്ള ഊന്നൽ. എന്നാൽ ഗലാത്തിലേഖനത്തിൽ വിശ്വാസത്തോടുള്ള നീതീകരണത്തോട് ന്യായപ്രമാണം കൂടെ ചേർക്കുന്നവരിൽ നിന്നും സുവിശേഷത്തെ സംരക്ഷിക്കുകയാണ് പൌലോസ് ചെയ്യുന്നത്. വിശ്വാസവും അതിനോടുകൂടെ ന്യായപ്രമാണവും. അതായിരുന്നു എബ്രായ വിശ്വാസികളുടെ നീക്കം. അതായത് രക്ഷിക്കപ്പെടുവാൻ വിശ്വാസം മാത്രം പോരാ, ന്യായപ്രമാണത്തിന്റെ ചില പ്രവൃത്തികളും വേണം എന്നുള്ള പഠിപ്പിക്കൽ. എന്നാൽ വിശ്വാസത്തോട് യാതൊന്നും ചേർക്കേണ്ടതില്ല എന്നത്രേ പൌലോസിന്റെ മറുപടി. മനുഷ്യൻ വിശ്വാസത്താൽ മാത്രമാണ് നീതീകരിക്കപ്പെടുന്നത്. വിശ്വാസമില്ലാതെ എന്തെല്ലാം ചെയ്താലും ഒരു വിശേഷവുമില്ല. ദൈവത്തിനാവശ്യം നമ്മെയാണ്, നമുക്കുള്ള വകകളല്ല. രക്ഷയ്ക്ക് വിശ്വാസം മാത്രം മതി എന്നുള്ള ലളിതമായ ഉപദേശവും ഒരു അപ്പോസ്തോലൻ എന്നുള്ള പൌലോസിന്റെ അധികാരത്തെയും എബ്രായക്കാർ ചോദ്യം ചെയ്തിരുന്നു. പൌലോസ് തന്റെ അപ്പോസ്തോലത്വം സാധൂകരിക്കുകയും രക്ഷിക്കുവാൻ കൃപയുടെ സുവിശേഷം മതിയായത് ആകുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഞാനൊന്ന് വായിക്കാം. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ. ഈ വാക്യത്തിന് ഒരു പ്രത്യേക വിവരണവും ആവശ്യമായി വരുന്നില്ല. പൌലോസ് താനൊരു അപ്പോസ്തോലനാണെന്ന് സമർത്ഥിക്കുകയാണ് ഈ വാക്യത്തിൽ. അപ്പോസ്തോലൻ എന്ന വാക്ക് രണ്ടർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, പന്തിരുവരിൽ ഒരാൾ. അപ്പോസ്തോലൻ പ്രവൃത്തിയുള്ള പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും നമുക്കത് കാണുവാൻ സാധിക്കും. തന്റെ 3 വർഷത്തെ ശുശ്രൂഷയിൽ യേശുവിനോട് കൂടെ നടന്നവർ, ജീവിച്ചവർ. 2, പുനരുത്ഥാന ശേഷമുള്ള ശുശ്രൂഷയുടെ ദൃക്സാക്ഷികൾ. 3, ക്രിസ്തുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ. ഒരു വലിയ കൂട്ടം ശിഷ്യന്മാരിൽ നിന്നും യേശു 12 പേരെ തെരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേര് നൽകി. അവരെ പ്രസംഗിക്കുവാനായിട്ട് അവൻ അയച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 6:13 മർക്കോസിന്റെ സുവിശേഷം 3:14 നാം അത് കാണുന്നു. അങ്ങനെ അവരെ കർത്താവ് വ്യക്തിപരമായി തെരഞ്ഞെടുത്ത് വിളിച്ച് നിയോഗിച്ചു. തന്റെ നാമത്തിൽ പഠിപ്പിക്കുവാൻ അധികാരപ്പെടുത്തിയതാണ്. ഈ കൂട്ടം ചെറുതും അതുല്യവുമാകുന്നു എന്നുള്ള പുതിയ നിയമ തെളിവുകൾ വ്യക്തമാണ്. വിശ്വാസിയെന്നോ വിശുദ്ധനെന്നോ സഹോദരനെന്നോ ഉപയോഗിക്കുന്നത് പോലെ പൊതുവായി ഏത് ദൈവവൈതലിനെയും വിളിക്കുവാൻ സാധിക്കുന്നൊരു പേരല്ല അപ്പോസ്തോലൻ എന്നുള്ളത്. അത് 12 പേരെ ഉദ്ദേശിച്ചുള്ള പ്രയോഗമാണ്. അതുകൊണ്ട് അപ്പോസ്തോലിക പിന്തുടർച്ച എന്നൊന്ന് ഉണ്ടാകുകയില്ല. പുതിയ നിയമത്തിലെ അപ്പോസ്തോലിക ഉപദേശത്തോടുള്ള ആത്മാർത്ഥതയെ ആ കൂറിനെ അങ്ങനെ പറഞ്ഞെന്ന് വന്നേക്കാം. അല്ലാതെ അപ്പോസ്തോലന്മാർക്ക് പിന്തുടർച്ചക്കാർ ആരുമില്ല. ഇവിടുത്തെ ഈ വിഷയത്തിന്റെ പ്രത്യേക സ്വഭാവം കാരണം ആർക്കും അവരുടെ പിൻഗാമികളായി വരുവാനും സാധ്യമല്ല. അവർ അതുല്യരാണ്. അങ്ങനെ ഈ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ താനും ഉൾപ്പെടും എന്ന് പൌലോസ് പറയുന്നു. നാം അദ്ദേഹത്തെ വിശുദ്ധ പൌലോസ് എന്നല്ല, അപ്പോസ്തോലനായ പൌലോസ് എന്ന് വിളിച്ചു പഠിക്കണം. കാരണം പുതിയ നിയമ ശൈലിയിൽ ഓരോ വിശ്വാസിയും ഒരു വിശുദ്ധനാണ്. എന്നാൽ ഒരു വിശ്വാസിയും ഇന്ന് ഒരു അപ്പോസ്തോലനല്ല. അയക്കപ്പെട്ടവൻ എന്ന വിശാല അർത്ഥത്തിൽ അപ്പോസ്തോലൻ എന്ന് ഉപയോഗിക്കപ്പെടുന്നു അത്രമാത്രം. പൌലോസ് ഇതെഴുതുമ്പോൾ കൂടെയുണ്ടായിരുന്ന മറ്റു വിശ്വാസികളിൽ നിന്നും എത്ര വ്യക്തമായിട്ടാണ് തന്നെ വേർതിരിച്ച് കാണിക്കുന്നതെന്ന് 2 വാക്യത്തിൽ ശ്രദ്ധിച്ചാലും, കൂടെയുള്ള സകല സഹോദരന്മാരും, അവരെല്ലാ സഹോദരന്മാരാണ്. അവരിൽ താൻ മാത്രം ഒരു അപ്പോസ്തോലനാകും. അതല്പം അഹങ്കാരമല്ലേ എന്നാരെങ്കിലും ചോദിച്ചാൽ, അല്ല, എന്റെ യഥാർത്ഥ സ്ഥാനം എന്തെന്ന് പറയാതിരിക്കുന്നതല്ലേ അഹങ്കാരം. ഇനിയും എന്റെ ചിന്താഗതിയിൽ പൌലോസ് ആകുന്നു യൂദയുടെ സ്ഥാനം, ഇസ്കരിയോത്ത യൂദയുടെ സ്ഥാനം എടുത്തിരിക്കുന്നത്. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം മത്തിയാസിനെ യൂദയുടെ സ്ഥാനത്തേക്ക് ശിഷ്യന്മാർ തെരഞ്ഞെടുത്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എങ്കിലും പിന്നീട് മത്തിയാസിനെക്കുറിച്ച് ഒരു വിവരണവും ഇല്ല. മത്തിയാസ് ഒരിക്കലും ഈ ചിത്രത്തിൽ വരുന്നില്ല. പരിശുദ്ധാത്മാവ് മത്തിയാസിനെ തെരഞ്ഞെടുത്തെങ്കിൽ എവിടെയെങ്കിലും പരിശുദ്ധാത്മാവ് ഈ മനുഷ്യന്റെ മേൽ തന്റെ മുദ്ര കുത്തുമായിരുന്നില്ലേ? എന്നാൽ പൌലോസ് തന്റെ അപ്പോസ്തോലത്വം തെളിയിച്ചു, മത്തിയാസ് ചെയ്തില്ല. മത്തിയാസിന്റെ തെരഞ്ഞെടുപ്പ് പെന്തക്കോസ്തിന് മുമ്പായിരുന്നു എന്നോർക്കണം. അതായത് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകപ്പെട്ടതിനു മുമ്പ്. ഈ കാരണത്താൽ മത്തിയാസിന്റെ തെരഞ്ഞെടുപ്പിൽ അവനെ ആ തെരഞ്ഞെടുത്തതിൽ പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇന്ന് നമ്മുടെ സഭകളിലും പരിശുദ്ധാത്മാവിന്റെ യാതൊരു മുദ്രയും ഇല്ലാത്ത തെരഞ്ഞെടുപ്പുകൾ ഉണ്ടെന്നുള്ളത് തുറന്ന സത്യമാണ്. പൌലോസിനെയാണ് പരിശുദ്ധാത്മാവ് യൂദയ്ക്ക് പകരം തെരഞ്ഞെടുത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഈ ചിന്താഗതിയെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന അനേകരുണ്ട് എന്നെനിക്കറിയാം. എന്നോടുള്ള പിണക്കുകൊണ്ടൊന്നുമല്ലോ. എന്റെ ഏറ്റവും അടുത്തൊരു സ്നേഹിതൻ എനിക്ക് എഴുതി പറഞ്ഞു, ഈ ആശയം അദ്ദേഹത്തിന് ഒട്ടും അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല എന്ന്. നല്ല കാര്യം. എന്നാൽ ഇതിന്റെ പ്രസക്തി മുൻപോട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോസ്തലന്മാരെ ആരെയും കർത്താവ് ചീട്ടിട്ട് എടുത്തില്ല. എല്ലാവരെയും തന്റേതായ വിധത്തിൽ വിളിക്കുകയായിരുന്നു. പൗലോസിനെയും അങ്ങനെ വിളിച്ചു. മത്തിയാസ് വളരെ നല്ല മനുഷ്യനായിരുന്നിരിക്കാം എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഈ പറഞ്ഞ സ്ഥാനത്തേക്ക് ദൈവം തെരഞ്ഞെടുത്തത് പൗലോസിനെയാകുന്നു എന്നതാണ് വാസ്തവം. പിന്നെ ബൈബിളിൽ പത്രോസും കൂട്ടരും ചെയ്ത കാര്യം തെറ്റാകുന്നു എന്ന് സമ്മതിക്കുവാനുള്ള ബുദ്ധിമുട്ട് കാരണമാകുന്നു എന്നോട് എതിർക്കുന്നതെങ്കിൽ സുഹൃത്തെ ഭാരപ്പെടേണ്ട. പത്രോസ് ഇതിന് തൊട്ടു മുൻപും അബദ്ധം കാണിച്ചിരുന്നില്ലേ? അദ്ദേഹം നമ്മെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമായിരുന്നു. പെന്തക്കോസ്തു നാളിന് ശേഷമുള്ള കാര്യമാണെങ്കിൽ ഞാൻ കുറെ കൂടി നിങ്ങളോട് യോജിക്കാം. ഇതിപ്പോൾ ആരാണ് നമുക്കെന്താ എന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങ് തള്ളിക്കളയാവുന്ന വിഷയമല്ല ഇത്. പൗലോസ് അപ്പോസ്തലന്മാരിൽ ഒരാൾ അല്ല എന്ന് സ്ഥാപിക്കാമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളൊക്കെ അപ്രസക്തങ്ങളാകും. ദൈവം എല്ലാം തന്റേതായ വിധത്തിൽ തന്നെ ചെയ്തതാണ്. മുൻപോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ തന്നെ അത് സമ്മതിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്നാം വാക്യത്തിൽ മനുഷ്യരുടേതല്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. മൂലഭാഷയിലെ അപ്പോ എന്ന് പറയുന്ന പദപ്രയോഗം മനുഷ്യരിൽ നിന്നല്ല എന്ന അർത്ഥം കൊടുക്കുന്നു. അതായത് അനുഷ്ഠിതമല്ല എന്ന് സാരം. താൻ അപ്പോസ്തോലനായത് ഒരു പ്രത്യേക കോഴ്സ് എടുത്ത് ഒരു സ്കൂളിൽ പഠിച്ചതുകൊണ്ടോ ഒരു നിയമനം കൊണ്ടോ അല്ല. തന്റെ അപ്പോസ്തോലത്വം മനുഷ്യരാൽ അല്ല എന്നും കൂടി പൗലോസ് പ്രഖ്യാപിക്കുന്നു. ഡിയ എന്ന പദം മനുഷ്യരിൽ കൂടി അല്ല എന്ന അർത്ഥം കൽപ്പിക്കുന്നു. അതായത് ഒരു സഭയുടെ സുന്നഹദോസിനാലോ ബിഷോപ്പിനാലോ കൈവെപ്പിനാലോ ഉള്ള ആചാരത്താലല്ല തനിക്ക് ഈ സ്ഥാനം ലഭിച്ചത് എന്നത്ര പൗലോസ് പറയുന്നത്. പൗലോസിന് അങ്ങനെ ആരും മറ്റ് അപ്പോസ്തലന്മാർ പോലും കൈവെപ്പ് കൊടുത്തിരുന്നില്ല. നീ ഇപ്പോൾ ഒരു അപ്പോസ്തലനാണ് എന്നവനെ പറഞ്ഞ ആക്കിയതല്ല. പൗലോസ് എങ്ങനെയൊരു അപ്പോസ്തലനായി? പിതാവായ ദൈവവും യേശു ക്രിസ്തുവും മുഖാന്തരം അപ്പോസ്തലനായി. യേശു തന്റെ കൈ പൗലോസിന്റെ മേൽ വെച്ച് അവനെ വിളിച്ച് ഈ സ്ഥാനത്തേക്കായി വേർതിരിച്ചു എന്ന് അപ്പോസ്തലപ്രവൃത്തിയുള്ള പുസ്തകം 9:15-16 വാക്യങ്ങളിൽ നാം കാണും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉറപ്പ് തീർച്ച പൗലോസിന് ഇതായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കേണ്ട ഉറപ്പ് ഇതുതന്നെയാണ്. മനുഷ്യൻ നമ്മെ പ്രചോദിപ്പിച്ചതുകൊണ്ടോ മനുഷ്യർ നമ്മെ ആക്കിയതുകൊണ്ടോ അല്ല നാം ദൈവമക്കളായിരിക്കുന്നത്, ദൈവവേലയിലാക്കിയിരിക്കുന്നത്. പിന്നെയോ, ദൈവം നമ്മെ ആക്കിയതാണ് എന്നുള്ള ഉറപ്പ്. ഈ ഉറപ്പ് താങ്കൾക്കുണ്ടോ?
പ്രിയ ശ്രോതാവേ, താങ്കളുടെ അനുഭവങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചാൽ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ഇന്ന് തന്നെ ഒരു കത്തെഴുതിയാലും ഞങ്ങളുടെ വിലാസം ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഞങ്ങളുടെ ഇമെയിൽ ID malayalamttb@radio882.com. ഞങ്ങളുമായി നേരിട്ട് ഉടനെ സംസാരിക്കുവാൻ ഈ പറയുന്ന ഫോൺ നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കുക. 9444767378. 9447767378. താങ്കളുമായി സംസാരിക്കുവാൻ ഇപ്പോൾ തന്നെ ഒരാൾ തയ്യാറായിരിക്കുന്നു. ഉടനെ തന്നെ വിളിക്കൂ. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.